നമസ്കാരം. ഇന്ത്യയിൽ കോവിഡ് വ്യാപനം ശക്തമായി തുടരുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 368,147 പേർക്കാണ് രോഗം ബാധിച്ചത്. 3,417 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 2,600,000+ കോവിഡ് കേസുകളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത്. 23,800+ മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മെയ് 1 രാജ്യത്ത് പ്രതിദിന രോഗികളുടെ എണ്ണം 400,000 കടന്നിരുന്നു. മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും കർണാടകയിലുമാണ് രോഗബാധിതർ ഏറ്റവും കൂടുതലുള്ളത്. കർണാടകയിൽ ഓക്സിജൻ ക്ഷാമം രൂക്ഷമായി തുടരുന്നു. ചാമരാജനഗറിലെ ആശുപത്രിയിൽ ഓക്സിജൻ ലഭ്യത കുറവ് മൂലം 12 പേരാണ് മരിച്ചത്. ചാമരാജനഗർ ജില്ലയിലേക്കുള്ള ഓക്സിജൻ വിതരണം നിർത്തിവച്ചതായും ആക്ഷേപമുണ്ട്. ആശുപത്രിയിൽ ഓക്സിജൻ ക്ഷാമം രൂക്ഷമാണെന്ന് രേഖാമൂലം അറിയിച്ചിരുന്നുവെങ്കിലും നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറല്ല എന്നാണ് ആശുപത്രി അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നത്. ഉത്തർപ്രദേശിൽ ഓക്സിജൻ ലഭിക്കാതെ 5 രോഗികൾ മരിച്ചതായി പരാതി. മീററ്റിൽ സ്വകാര്യ ആശുപത്രിയിലാണ് സംഭവം. ഓക്സിജൻ ദൗർലഭ്യം കാരണമാണ് രോഗികൾ മരിച്ചതെന്ന് ബന്ധുക്കൾ പറഞ്ഞു. അതേസമയം ആരോപണം അന്വേഷിക്കുമെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. അതിനിടെ ഉത്തർപ്രദേശിൽ ഓക്സിജൻ ക്ഷാമമില്ല എന്നാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ അവകാശവാദം. കോവിഡ് വ്യാപനം രൂക്ഷമായ ഹരിയാനയിൽ ലോക്ഡൌൺ ഏർപ്പെടുത്തി. ഇന്ന് പുലർച്ചെ 5 മണി മുതൽ ഒരാഴ്ചത്തേക്കാണ് ലോക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വാക്സിനേഷൻ കേന്ദ്രങ്ങൾ, ബാങ്ക്, അവശ്യവസ്തുക്കൾ വിൽക്കുന്ന കടകൾ എന്നിവയെ ഒഴിവാക്കിയിട്ടുണ്ട്. ചരക്ക് ഗതാഗതവും അനുവദിച്ചിട്ടുണ്ട്. ബസ്സുകൾ, മെട്രോ എന്നിവ 50% യാത്രക്കാരുമായി സർവീസ് നടത്താം. ടാക്സിക്കാറുകളിൽ ഡ്രൈവർ ഉൾപ്പെടെ 3 പേർക്ക് യാത്ര ചെയ്യാം. ട്രെയിൻ സർവീസിനും തടസ്സമില്ല. പരീക്ഷകൾക്കും മാറ്റമുണ്ടാകില്ല. തിയേറ്ററുകൾ, മാളുകൾ, ഷോപ്പിംഗ് കോംപ്ലക്സ്, ജിംനേഷ്യം, സ്പോർട്സ് കോംപ്ലക്സ്, നീന്തൽക്കുളം, പാർക്ക്, ഓഡിറ്റോറിയം എന്നിവ അടച്ചിടും. ഇന്നലെ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന പ്രതിദിന കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. മുന്നാക്ക വികസന കോർപ്പറേഷൻ ചെയർമാനും മുൻമന്ത്രിയുമായ ആർ ബാലകൃഷ്ണപിള്ള അന്തരിച്ചു. 86 വയസ്സായിരുന്നു. ഇന്ന് പുലർച്ചെ കൊട്ടാരക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ഏതാനും നാളുകളായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് കഴിഞ്ഞ ബുധനാഴ്ചയാണ് ബാലകൃഷ്ണപിള്ളയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കേരള കോൺഗ്രസ് സ്ഥാപക ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. 1960 25 വയസ്സിലാണ് നിയമസഭയിലെത്തിയത്. എക്സൈസ്, ഗതാഗതം, വൈദ്യുതി വകുപ്പുകളുടെ ചുമതലയും അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിലെ ചരിത്ര വിജയത്തിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തലസ്ഥാനത്ത് തിരിച്ചെത്തി. കണ്ണൂരിൽ നിന്ന് ഇൻഡിഗോ വിമാനത്തിൽ തലസ്ഥാനത്തെത്തിയ മുഖ്യമന്ത്രിയെ ചീഫ് സെക്രട്ടറി VS ജോയ് സ്വീകരിച്ചു. ഭാര്യയ്ക്കും കുടുംബത്തിനുമൊപ്പം മന്ത്രിമാരായ KK ശൈലജ, EP ജയരാജൻ എന്നിവരാണ് മുഖ്യമന്ത്രിക്കൊപ്പമുള്ളത്. കോവിഡ് പ്രോട്ടോകോൾ നിലനിൽക്കുന്നതിനാൽ വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ പാർട്ടി പ്രവർത്തകർ എത്തിയിരുന്നില്ല. മുഖ്യമന്ത്രി ഇന്ന് ഗവർണറെ കണ്ട് രാജി സമർപ്പിക്കും. മുഖ്യമന്ത്രിയോട് ഗവർണർ കാവൽ മന്ത്രിസഭയായി തുടരാൻ ആവശ്യപ്പെടും. തെരഞ്ഞെടുപ്പ് ഫലം പ്രസിദ്ധീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ച ശേഷമായിരിക്കും പുതിയ സർക്കാർ രൂപീകരണം സംബന്ധിച്ച ഔദ്യോഗിക നടപടികൾ ആരംഭിക്കുക. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം 4 വരെ തുടരും. പുതിയ ഇടതുമുന്നണി സർക്കാരിൽ കേരള കോൺഗ്രസ് എമ്മിന് അർഹതപ്പെട്ട മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന് ജോസ് KE മാണി. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാർട്ടിയും മുന്നണിയും ചർച്ച ചെയ്യുമെന്നും ജോസ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇടതുപക്ഷം ഒറ്റക്കെട്ടായാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. എന്നാൽ പാലായിൽ തനിക്കെതിരെയുള്ള വ്യക്തിഹത്യയും കള്ളപ്രചരണങ്ങളുമാണ് UDF നടത്തിയത്. BJPയുമായി അവർ വോട്ട് കച്ചവടം നടത്തിയെന്നും ജോസ് KE മാണി പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെ ആസാം കോൺഗ്രസ് അധ്യക്ഷൻ റിപുൻ ബോറ രാജിവെച്ചു. തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്ക് രാജിക്കത്ത് നൽകിയതായി അദ്ദേഹം പറഞ്ഞു. കഠിനാധ്വാനം ചെയ്തിട്ടും BJPയും RSSഉം കളിച്ച ഭിന്നിപ്പും സാമുദായികവുമായ രാഷ്ട്രീയത്തെ നേരിടാൻ തങ്ങൾക്ക് കഴിഞ്ഞില്ല എന്ന് ബോറ കത്തിൽ പറയുന്നു. ഗോഹപ്പൂർ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച ബോറയും BJPയുടെ തേരോട്ടത്തിൽ പരാജയപ്പെട്ടിരുന്നു. പിണറായി വിജയനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ വലിയ വിജയം നേടിയതിന് പിന്നാലെയാണ് പിണറായി വിജയനെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചത്. പല വിഷയങ്ങളിലും തങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്നും മോദി പറഞ്ഞു. ട്വിറ്ററിലൂടെയാണ് മോദിയുടെ അഭിനന്ദനം. തെരഞ്ഞെടുപ്പിൽ BJP പിന്തുണച്ച കേരളത്തിലെ ജനങ്ങൾക്കും പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.